Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെ വാക്യങ്ങൾ. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കായുടെ തിരുമുറ്റത്ത് ആരെയും ആകർഷിക്കുന്നൊരു കാഴ്ചയാണ് ബർണീനിയുടെ നിലയ്ക്കാത്ത ജലധാരകൾ. അങ്കണത്തിൽ തീർത്ഥാടകരുടെ തിരക്കൊഴിഞ്ഞപ്പോൾ ധാരാളം വെള്ളരിപ്രാവുകളും മണിപ്രാവുകളും പറന്നിറങ്ങി വന്നു. മനോഹരമായ ജലധാരയിൽ നിന്നും ചിതറിവീഴുന്ന ജലത്തുള്ളികൾ കുടിച്ചും അതിൽ കളിച്ചും കുളിച്ചും പ്രാവുകൾ അങ്കണം കീഴടക്കി. ചത്തുരത്തിൽ ചിതറിക്കിടക്കുന്ന ഭക്ഷണപ്പൊടികൾ കൊത്തിപ്പെറുക്കി കുറുങ്ങിയും കറങ്ങിയും പ്രാവുകൾ നടക്കുന്ന കാഴ്ച കണ്ണിന് ഏറെ ആനന്ദകരമായിരുന്നു. അവയിൽ ഒറ്റപ്പെട്ടൊരു പ്രാവിനെ പിടിക്കാൻ ഒരു ചെറുബാലൻ പരിശ്രമിച്ചത് കൗതുകമുണർത്തിയ ഒരു ദൃശ്യമായിരുന്നു. ബാലൻ അടുക്കുംതോറും പ്രാവ് മെല്ലെ നടന്നകലും. കുട്ടി വേഗത കൂട്ടി. പുറകു തിരിഞ്ഞ് അവനെ തന്നെ നോക്കി നടന്ന വെള്ളരിപ്രാവും തന്റെ വേഗത ആനുപാതികമായി വർദ്ധിപ്പിച്ചു. കയ്യെത്താ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. നീട്ടിയ കരവുമായി ബാലൻ പ്രാവിന്റെ പക്കലേക്ക് ഓടിയടുത്തു. പ്രാവ് തത്തിത്തത്തി പിടികൊടുക്കാതെ അകലം കാത്തുപാലിച്ചു. ഒരു കുതികൊണ്ട് ആ പ്രാവിനെ പിടിക്കാമെന്ന് കരുതി ബാലൻ വീണ്ടും ഓടി. അപ്പോഴേക്കും അതാ പ്രാവ് ചിറകുവിരിച്ച് പറന്നുയർന്നു. ഈ പ്രക്രിയ 3 തവണ ആവർത്തിക്കപ്പെട്ടു. കൗതുകത്തോടെ പലരും ഈ കളി കണ്ടുനിന്നു. അപ്പോഴേക്കും ക്ഷീണിതനായ ബാലൻ അവന്റെ അമ്മയുടെ പക്കൽ പോയി ഒരു ഭക്ഷണപ്പൊതി വാങ്ങി മാറിയിരുന്ന് അത് കഴിക്കാൻ തുടങ്ങി. ആശ്ചര്യമെന്ന് പറയട്ടെ, അവൻ ഓടിച്ചിട്ട് ആ വെള്ളരിപ്രാവ് പറന്നു വന്ന് ഒരു നിമിഷം അവന്റെ തോളിൽ ഇരുന്നു. ദൈവം നമ്മെ അനുദിനം വിളിക്കുന്നുണ്ട്. അവിടുത്തെ തേടുന്നവരുടെ പക്കലേക്ക് അവിടുന്ന് അടുത്തു വരുന്നുമുണ്ട്. മാനുഷിക ഇച്ഛയുടെ മേൽ കൃപാസ്പർശം സമൃദ്ധമായി ആവസിക്കപ്പെടുന്നുണ്ട്. പ്രാക്കളെ ഓടിച്ചിടുന്ന എല്ലാ കുട്ടികളുടെയും തോളിൽ പ്രാവു വന്ന് ഇരിക്കാറില്ലല്ലോ. ദൈവം ചിലരെ വിളിക്കുന്നു, എന്നാൽ പ്രത്യേകമായി മറ്റു ചിലരെ അവിടുന്ന് തിരഞ്ഞെടുക്കുന്നു. വിളിയുടെ ആഖ്യാനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരവധിയുണ്ട്. അവയിലേറെ ശ്രദ്ധേയമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്ന ക്രിസ്തു തന്റെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗം. ദൈവവിളിയുടെ ആഖ്യാനങ്ങൾക്ക് പൊതുവായൊരു ഘടനയുണ്ട്. വിളിക്കുന്ന ദൈവത്തിങ്കലേക്ക് വ്യക്തികളെ നയിക്കുന്നവർ ദൈവവിളിയുടെ കാര്യത്തിലേറെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നവരാണ്. ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്നതും സാമുവൽ പ്രവാചകനെ ദൈവം വിളിക്കുന്നതുമായ ആഖ്യാനങ്ങൾ പരിശോധിച്ചാൽ ദൈവവിളിയുടെ പ്രായോക്താക്കളെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിളിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുന്നതിനും വിളിയോട് പ്രത്യുത്തരിക്കുന്നതിനും വിളിക്കുന്നവരെ സഹായിക്കുന്നതിൽ മധ്യസ്ഥരായി നിൽക്കുന്ന വ്യക്തികളാണ് ദൈവവിളിയുടെ പ്രായോക്താക്കൾ. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ വിളിയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിൽ പ്രായോക്താവായി വരുന്നത് സ്നാപക യോഹന്നാനാണ്. വളരെ വിപുലമായൊരു സുഹൃദ്വലയം അല്ലെങ്കിൽ ശിഷ്യവലയം യോഹന്നാനുണ്ടായിരുന്നു. അവരിൽ ഗലീലിയായിൽ നിന്നുമുള്ള മുക്കുവന്മാരായ സഹോദരങ്ങളാണ് ക്രിസ്തുവിന്റെ ആദ്യ ശിഷ്യന്മാരായിത്തീരുന്നത്. സിമയോൻ പത്രോസും അയാളുടെ സഹോദരൻ അന്ത്രയോസും പിന്നെ സബദീപുത്രന്മാരായ യോഹന്നാനും യാക്കോബും. യോർദാൻ നദിക്കരയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം അവിടെ നിന്നും ക്രിസ്തു നടന്നു നീങ്ങവെയാണ് സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യന്മാർക്ക് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. ആദ്യം 2 സഹോദരന്മാർക്കാണ്, അന്ത്രയോസിനും യോഹന്നാനുമാണ് സ്നാപകൻ അവിടുത്തെ കാണിച്ചു കൊടുക്കുന്നത്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, നിങ്ങൾ ഇവനെ അനുഗമിക്കുവിൻ. ഇതാ ക്രിസ്തു, ഇതാ രക്ഷകൻ എന്ന് പറയുന്നതിന് തുല്യമായിരുന്നു യോഹന്നാന്റെ ഈ പ്രസ്താവം. അങ്ങനെ സ്നാപക യോഹന്നാൻ നൽകിയ മാർഗദർശനത്താൽ ക്രിസ്തുവിനെ അനുഗമിച്ചവരിൽ എല്ലാവരും തന്നെ അവിടുന്ന് രക്ഷകനാണെന്ന ഉറച്ച ബോധ്യത്തിൽ അവസാനം വരെ വിശ്വസ്തരായി അവിടത്തോടൊപ്പം ജീവിച്ചുവെന്ന് നമുക്ക് കാണാം. രക്ഷകനെ കാണുകയും അവിടത്തെ സ്വീകരിക്കുകയും ചെയ്തവർ ആ സദ്വാർത്ത ഉടൻ തന്നെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ രക്ഷകനെ കണ്ടു എന്നവർ മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയും അവരെയും ക്രിസ്തുവിങ്കലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരമാണ് ക്രിസ്തുവിനു ചുറ്റും ഒരു വലിയ ശിഷ്യവൃന്ദം അതിവേഗം രൂപീകൃതമായത് എന്നോർക്കണം. വിശ്വാസ വളർച്ചയിൽ വിശിഷ്യ ദൈവത്തിനും സഹോദരങ്ങൾക്കുമായുമുള്ള സമർപ്പണ രംഗത്ത് ഒരാത്മീയ പ്രായോക്താവിന്റെ അല്ലെങ്കിൽ ഉപദേഷ്ടാവിന്റെ നിർണായകമായ പങ്കും പ്രാധാന്യവും ക്രിസ്തുശിഷ്യന്മാരുടെ വിളിയുടെ പശ്ചാത്തലങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ക്രൈസ്തവ ജീവിതത്തിലേക്കുള്ള വിളി തന്നെ സുവിശേഷ സാക്ഷ്യവും പ്രഘോഷണവും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ അടുത്തനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ നാടും വീടും സ്വന്തമായിട്ടുള്ളതെല്ലാം പരിത്യജിച്ച് സഭയാകുന്ന വലിയ കുടുംബത്തിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് സുവിശേഷ ദൗത്യം ഏറ്റെടുക്കുന്നത്. ക്രിസ്തുവിനായുള്ള സമർപ്പണ ജീവിതത്തിൽ വൈദികരും സന്യസ്തരും സമൂഹത്തിൽ നേതൃസ്ഥാനമെടുത്തുകൊണ്ട് വ്യക്തികൾക്ക് മാതൃകയും പ്രചോദനവുമാകേണ്ടതാണ്. അതുപോലെ തന്നെ തങ്ങളുടെ ആഴമായ വിശ്വാസവും സ്നേഹമുള്ള ജീവിതവും വിശ്വസ്തതയും കൊണ്ട് ഈ സമർപ്പിതരെ പോലെ തന്നെ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾക്ക് ദൈവസ്നേഹത്തിന്റെ മനോഹരമായ മാതൃകയും സാക്ഷ്യവും ആയിത്തീരേണ്ടതാണ്. മീൻപിടുത്തക്കാരായ യോഹന്നാനും അന്ത്രയോസുമായിരുന്നു ആദ്യം ക്രിസ്തുവിങ്കലേക്ക് എത്തിയത്. പാവപ്പെട്ടവരോട് ദൈവം കാണിക്കുന്ന പക്ഷാപാതമാണെന്ന് പറഞ്ഞ് അവരുടെ സാധനകളെ ഇന്നത്തെ തലമുറ ചിന്താഗതി വിലയിടിച്ചു കാണിക്കാറുണ്ട്. പാവപ്പെട്ടവരുടെ ആത്മീയാഭിമുഖ്യങ്ങളെ മറ്റുള്ളവർ അത്ര ഗൗരവമായി എടുക്കാറില്ല എന്നതും വാസ്തവമാണ്. പക്ഷേ ഒന്ന് നാം മനസ്സിലാക്കണം, തീരത്ത് പണിയെടുക്കുന്നവരെ ക്രിസ്തു പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നില്ല. അവരിൽ എല്ലാവരും തന്നെ സ്നാപക യോഹന്നാനെന്ന വളരെ കാർക്കശ്യക്കാരനായൊരു ഗുരുവിന്റെ ശിഷ്യന്മാരായിരുന്നു. നിരന്തരമായ സാധനകളിലൂടെയും തപശ്ചര്യകളിലൂടെയും സ്നാപകൻ അവരുടെ നെഞ്ചിൽ ക്രിസ്തുവിന് സഞ്ചരിക്കാവുന്ന വഴികൾ കോറിയെടുക്കുകയായിരുന്നു. കുന്നുകൾ നിരപ്പാക്കിയും താഴ്വാരമുയർത്തിയും വളഞ്ഞ വഴികൾ നേരെയാക്കിയുമൊക്കെ ഒരുക്കിയ അവരുടെ ഹൃദയവയലിനു മീതെയാണ് കൃപയുടെ മഴ പെയ്തിറങ്ങിയത് എന്നോർക്കണം. സ്നാപകൻ ഒരു കിളിക്കൂടായിരുന്നെങ്കിൽ ക്രിസ്തു ആകാശമായിരുന്നു. തന്റെ കിളിക്കൂടിന്റെ വാതിൽ തുറന്നുവച്ചിട്ട് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ചിറകുകൾക്ക് ദൃഢത കിട്ടുവോളം സംരക്ഷിക്കുകയായിരുന്നു എന്റെ ധർമ്മം. ഇനി നിങ്ങൾ ആകാശത്തേക്ക് പറക്കുക, പറന്നു പഠിക്കുക, നിങ്ങൾ ആകാശം അനുഭവിക്കുക, ആസ്വദിക്കുക. ഭൂമിയിൽ ഒരു ഗുരുനാഥനും ഒരാളും ഇത്ര നിസ്സംഗതയോടെ തന്റെ ശിഷ്യഗണത്തെയോ സ്നേഹിതന്മാരെയോ മറ്റൊരാൾക്ക് കൈമാറുകയോ കൈവിട്ട് കളയുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഇതാണ് ക്രിസ്തു, ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകരക്ഷകൻ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ എന്ന് പറഞ്ഞ് സ്നാപകൻ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച ആ വിനാഴിക യോഹന്നാൻ സുവിശേഷകൻ വളരെ ക്ലിപ്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 10 മണിക്കൂറായിരുന്നു എന്ന്. നമ്മുടെ സമയത്തിൽ അപരാഹ്നം ഏകദേശം 4 മണിയായിരുന്നു. വിളിയുടെ സമയം ഏറെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തിയുടെ സ്വകാര്യ ചരിത്രത്തിൽ പുതിയ അധ്യായം തുറക്കപ്പെടുന്ന നിമിഷമാണത്. ചരിത്രം BCയും ADയുമായി തിരിക്കപ്പെടുന്നതുപോലെ വ്യക്തിചരിത്രം നവമായി തുറക്കപ്പെടുന്നു, തിരിക്കപ്പെടുന്നു, കഴിഞ്ഞുപോയതെന്നും പുതുതായി ആരംഭിക്കുന്നതെന്നും. കാരണം അത്രമേൽ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്നതാണ് ക്രിസ്തുവിലുള്ള ജീവിതം. അതുകൊണ്ട് വിളിയുടെ നിമിഷം ഓർമ്മിക്കേണ്ടതും കുറിച്ചിടേണ്ടതുമായ വിനാഴിക തന്നെയാണ്. തന്റെ പിന്നാലെ നടന്നുവരുന്ന രണ്ട് ശിഷ്യന്മാരെ കണ്ടിട്ട് ക്രിസ്തു ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഗുരു, അങ്ങെവിടെയാണ് പാർക്കുന്നത് എന്നന്വേഷിച്ചവരോട് നിങ്ങൾ വന്നു കാണുക എന്നു പറഞ്ഞ് താൻ താമസിക്കുന്നിടത്തേക്ക് ക്രിസ്തു അവരെ സ്വാഗതം ചെയ്യുന്നു. മനുഷ്യൻ ദൈവത്തിങ്കലേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോൾ ഇതാ ദൈവം അവനിലേക്ക് 2 ചുവടാണ് വയ്ക്കുന്നത്. മനുഷ്യന്റെ ചുവടുകളേക്കാൾ എത്രയോ വലിപ്പമേറിയതാണ് നമ്മിലേക്ക് ദൈവമെടുക്കുന്ന അവിടുത്തെ ആർദ്രമായ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ചുവടുകൾ. യേശു എല്ലാവരെയും വിളിക്കുന്നു. അവിടുത്തെ വചനമേകാനും നിത്യജീവനേകാനും അവിടുന്ന് നമ്മെ മാടി വിളിക്കുന്നു. ജ്ഞാനമേകാനും ശക്തിയേകാനും അവിടുത്തെ ശിഷ്യരാകുവാനും അവിടുന്ന് നമ്മെ ഇന്നും വിളിക്കുന്നു.
അടുത്തു വിളിച്ചിടുന്നു ഈശോ അഖില ജനതതിയേ, അടുത്തു വിളിച്ചിടുന്നു ഈശോ അഖില ജനതതിയെ വചനം നൽകിടുവാൻ നിത്യ ജീവനേകിടുവാൻ അടുത്തു വിളിച്ചിടുന്നു ഈശോ അഖില ജനതതിയെ. അന്ധകാരം നീക്കുവാനായി അന്ധന സുഖമേകുവാൻ, അന്ധകാരം നീക്കുവാനായി അന്ധന സുഖമേകുവാൻ, ആദിവ്യാധി നീക്കുവാനായി ആദിരൂപൻ വിളിക്കുന്നു. ചിടുന്നു ഈശോ അഖില ജനതതിയെ.
കെസ്റ്റർ ആലപിച്ച ഗാനം ഫാദർ സണ്ണി പുൽപ്പറമ്പലിന്റെ വരികളാണ്. ജെറി അമൽദേവ് ഈണം പകർന്നിരിക്കുന്നു.
മന്ദഹാസം മങ്ങിയോർക്കും നിന്ദനം കൈവന്നവർക്കും, മന്ദഹാസം മങ്ങിയോർക്കും നിന്ദനം കൈവന്നവർക്കും, ഉണർവു നൽകാൻ മോദമേകാൻ നീതി സൂര്യൻ വിളിക്കുന്നു. അടുത്തു വിളിച്ചിടുന്നു ഈശോ അഖില ജനതതിയെ. ശിശുക്കളെയും വിളിക്കുന്നു, എളിയോരെയും വലിയോരെയും ശിശുക്കളെയും വിളിക്കുന്നു. ജ്ഞാനമേകാൻ ശക്തി നൽകാൻ ശിഷ്യരാകാൻ വിളിക്കുന്നു. അഖില ജനതതിയെ വചനം നൽകിടുവാൻ നിത്യ ജീവനേകിടുവാൻ അടുത്തു വിളിച്ചിടുന്നു ഈശോ.
സീറോ മലബാറിയത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.